നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ഗാമ ഫെസ്റ്റിവലും പാരീസ് ഒളിമ്പിക്സിലെ ഓസ്ട്രേലിയൻ സ്വർണവേട്ടയുമൊക്കെ വാർത്തകളിൽ ഇടം പിടിച്ചൊരു വാരമാണ് കടന്നുപോകുന്നത്. പലിശ നിരക്ക് നിലവിലെ സ്ഥിതിയിൽ തന്നെ തുടരാനുള്ള റിസർവ് ബാങ്ക് തീരുമാനവും ഈ ആഴ്ചയുണ്ടായിരുന്നു. ഈ വാർത്തകളുടെ എല്ലാം വിശദാംശങ്ങൾ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയ പോയ വാരത്തിൽ ഞാൻ ജോജോ ജോസഫ്. മെൽബൺ നഗരവാസികളെ ആശങ്കയിലാഴ്ത്തിയ ലിജനേഴ്സ് രോഗബാധയുടെ ഉറവിടം കണ്ടെത്തിയെന്ന വാർത്ത ഏറെ ആശ്വാസം പകരുന്നതായിരുന്നു. രണ്ടുപേർക്ക് ജീവൻ നഷ്ടമാകുകയും 70-ലേറെ പേരെ രോഗം ബാധിക്കുകയും ചെയ്തിരുന്നു. മെൽബൺ നഗരത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഒരു കൂളിംഗ് ടവറാണ് ബാക്ടീരിയ പടരുവാൻ കാരണമായതെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തി. ഭീകരാക്രമണ സാധ്യതയുമായി ബന്ധപ്പെട്ട വാർത്തയും വലിയ തോതിൽ ഈയാഴ്ച ചർച്ചയായിരുന്നു. ഭീകരാക്രമണത്തിനുള്ള ജാഗ്രതാ മുന്നറിയിപ്പിന്റെ തോത് ഓസ്ട്രേലിയ വർദ്ധിപ്പിച്ചു. അതായത്, രാജ്യത്ത് ഭീകരാക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയിരിക്കുന്നു. രാഷ്ട്രീയവും ആശയപരവുമായ തീവ്രവാദ നിലപാടുകളുടെ വർദ്ധനവാണ് ഭീകരാക്രമണ ഭീഷണിയുടെ തോത് വർദ്ധിപ്പിക്കുവാൻ കാരണം. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തെക്കാൾ ഉപരി വിവിധ തീവ്രവാദ ആശയങ്ങളുടെ വർദ്ധനവാണ് ഭീഷണിയുടെ തോത് വർദ്ധിപ്പിക്കുവാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഗാസ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ ഇസ്ലാമോഫോബിയയും യഹൂദവിരുദ്ധതയുമൊക്കെ ഇതിന് പ്രധാന കാരണമായിട്ടുണ്ട്. അതേസമയം ഭീഷണിയുടെ തോത് വർദ്ധിപ്പിച്ചതിനർത്ഥം രാജ്യത്ത് ഉടൻ ആക്രമണം ഉണ്ടാകുമെന്നല്ലെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസി വ്യക്തമാക്കി. മകാരത്ത കമ്മീഷനെ ചൊല്ലി വീണ്ടും വിവാദം. മകാരത്ത കമ്മീഷനിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകുകയാണെന്ന തരത്തിൽ പ്രധാനമന്ത്രി നടത്തിയ പരാമർശങ്ങളാണ് വിവാദങ്ങൾക്ക് കാരണമായത്. ആദിമവർഗ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്ര സത്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ ലക്ഷ്യമിട്ട് കമ്മീഷൻ സ്ഥാപിക്കുമെന്ന് ലേബർ നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിനായി ഫെഡറൽ സർക്കാർ $5.8 മില്യൺ നീക്കിവെക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. എന്നാൽ ഉളുരു ഉടമ്പടിയോട് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വകുപ്പ് മന്ത്രി മലർന്തിരി മക്കാർത്തി പറഞ്ഞു. ഓസ്ട്രേലിയൻ പബ്ലിക് സ്കൂളുകളിലെ ഭൂരിഭാഗം അധ്യാപകരും ജോലി ഉപേക്ഷിക്കുവാൻ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടും ഈയാഴ്ച പുറത്തുവന്നു. 10-ൽ 7 പേരും വിരമിക്കൽ പ്രായം വരെ ജോലിയിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്ന് പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മൊണാഷ് യൂണിവേഴ്സിറ്റിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ യൂണിയനിൽ അംഗങ്ങളായ 8,000 പബ്ലിക് സ്കൂൾ അധ്യാപകർ, പ്രിൻസിപ്പൽമാർ, മറ്റ് എഡ്യൂക്കേഷൻ സ്റ്റാഫ് എന്നിവർക്കിടയിലാണ് സർവേ നടത്തിയത്. അമിത ജോലിഭാരമാണ് ജോലി വിടുവാൻ പലരെയും പ്രേരിപ്പിക്കുന്നത്. അധ്യാപകർ ആഴ്ചയിൽ ശരാശരി 12.4 മണിക്കൂർ ശമ്പളമില്ലാതെ അധിക സമയം ജോലി ചെയ്യേണ്ടി വരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല, വിദ്യാർത്ഥികളുടെ ആക്രമണം ഉൾപ്പെടെയുള്ള പെരുമാറ്റത്തിലും പലർക്കും ആശങ്കയുണ്ട്. പൊതുവിദ്യാലയങ്ങളിലെ 80%ത്തിലധികം പേരും തങ്ങളുടെ ശമ്പളത്തിൽ അതൃപ്തരാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഓസ്ട്രേലിയയിലെ ചൈൽഡ് കെയർ ജീവനക്കാർക്ക് 15% ശമ്പള വർദ്ധനവ് ഫെഡറൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജീവനക്കാരുടെ ക്ഷാമം പരിഹരിക്കാനും മേഖലയിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുമാണ് നടപടിയെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസി പറഞ്ഞു. പക്ഷേ പദ്ധതിയുടെ ഭാഗമാകണമെങ്കിൽ ചൈൽഡ് കെയർ കേന്ദ്രങ്ങൾ ഫീസ് വർദ്ധനവിന് പരിധി ഏർപ്പെടുത്തണമെന്ന ധാരണ അംഗീകരിക്കണം. പദ്ധതിക്കായി $3.6 ബില്യൺ സർക്കാർ ചെലവിടുക. 2 വർഷ കാലയളവിൽ ഘട്ടം ഘട്ടമായിട്ടാണ് ശമ്പള വർദ്ധനവ് പ്രാബല്യത്തിൽ വരുത്തുക. മുൻ ക്വാണ്ടസിന്റെ സിഇഒ അലൻ ജോയ്സിന്റെ ബോണസ് തുക വെട്ടിക്കുറയ്ക്കാനും തീരുമാനമായിട്ടുണ്ട്. $23 മില്യൺ വരുന്ന ബോണസ് തുകയിൽ നിന്ന് $9.5 മില്യൺ വെട്ടിക്കുറയ്ക്കുക. അലൻ ജോയ്സ് ക്വാണ്ടസിന്റെ മേധാവിയായിരുന്നപ്പോൾ സ്വീകരിച്ച നിലപാടുകളും തീരുമാനങ്ങളും ക്വാണ്ടസിന്റെ സൽപ്പേരിന് കളങ്കം വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് നടപടി. കോവിഡ് കാലത്ത് ഗ്രൗണ്ട് സ്റ്റാഫിനെ നിയമവിരുദ്ധമായി പിരിച്ചുവിട്ടതും റദ്ദ് ചെയ്ത സർവീസുകൾക്ക് വിമാന ടിക്കറ്റ് വിറ്റതുമെല്ലാം വലിയ വിമർശനങ്ങൾക്കും കോടതി നടപടികൾക്കും ഇടയാക്കിയിരുന്നു. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് മുൻ മേധാവിയുടെ ബോണസ് തുക വെട്ടിക്കുറയ്ക്കുവാൻ കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒളിമ്പിക്സിൽ ഓസ്ട്രേലിയ എക്കാലത്തെയും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഓസ്ട്രേലിയക്കാർക്ക് അഭിമാനമായി. ഇതിനു മുൻപ് 17 മെഡലുകൾ നേടിയ ടോക്കിയോ ഒളിമ്പിക്സ് ആയിരുന്നു ഓസ്ട്രേലിയയ്ക്ക് മികച്ച നേട്ടം നൽകിയത്. പട്ടികയിൽ 3-ാമതുള്ള ഓസ്ട്രേലിയൻ നിരയിൽ വനിതകളുടെ പ്രകടനമായിരുന്നു ഏറ്റവും ശ്രദ്ധേയം. ഒളിമ്പിക്സിൽ ചരിത്ര നേട്ടം കൈവരിച്ചുവെങ്കിലും മറ്റൊരു വിഷയത്തിൽ ഓസ്ട്രേലിയയ്ക്ക് നാണക്കേടുണ്ടായി. ഓസ്ട്രേലിയൻ താരത്തെ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഫ്രഞ്ച് പോലീസ് പിടികൂടി. അദ്ദേഹം മയക്കുമരുന്ന് വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു പോലീസിന്റെ നടപടി. മണിക്കൂറുകളോളം ഹോക്കി താരം ടോം ക്രെയ്ഗ് പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞു. പിന്നീട് അദ്ദേഹത്തെ കുറ്റം ചുമത്താതെ തന്നെ ഫ്രഞ്ച് പോലീസ് വിട്ടയച്ചിട്ടുണ്ട്. ടോം ക്രെയ്ഗ് ഈ വിഷയത്തിൽ ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. രാജ്യാന്തര വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് പരിധി ഏർപ്പെടുത്താനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ വിവിധ സർവകലാശാലകൾ രംഗത്തെത്തി. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് മാത്രമാകും ഈ തീരുമാനം ഗുണം ചെയ്യുക എന്നതാണ് അവർ പറയുന്നത്. ആവശ്യത്തിന് സമയമെടുക്കാതെ പെട്ടെന്നെടുത്തൊരു തീരുമാനമാണിതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഓസ്ട്രേലിയയിലേക്ക് പ്രവേശിക്കാനുള്ള എളുപ്പമാർഗമായി പലരും സ്റ്റുഡന്റ് വിസയെ കാണുന്നുണ്ടെന്ന് ആഭ്യന്തര വകുപ്പിലെ ഇമിഗ്രേഷൻ പോളിസിക്ക് നേതൃത്വം നൽകുന്ന ഗ്രൂപ്പ് മാനേജർ താര കവാനി ചൂണ്ടിക്കാട്ടി.
There is evidence of exploitation of overseas students and of actors in the sector who seek to subvert Australia's migration and education systems to enable the entry of people into Australia for purposes other than study. This exploitation can range from providing poor quality education products to high student fees and false promises of pathways to permanent migration. The problem extends to grave instances of sex trafficking, bonded labour, and slavery-like conditions for people entering the country on a student visa. Such activity and funding is supporting networks of criminal activity inside and outside of Australia.
ഓസ്ട്രേലിയൻ റിസർവ് ബാങ്ക് പലിശ നിരക്കിൽ തൽസ്ഥിതി തുടരാൻ തീരുമാനിച്ചതും ആശ്വാസം പകരുന്നൊരു വാർത്തയായിരുന്നു. പലിശ നിരക്ക് 4.35% തന്നെ മാറ്റമില്ലാതെ തുടരും. 2023 നവംബറിന് ശേഷം പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് മാറ്റം വരുത്തിയിട്ടില്ല. റിസർവ് ബാങ്ക് തീരുമാനത്തെ ട്രഷറർ ജിം ചാമേഴ്സ് സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഭാവിയിൽ പലിശ കുറയ്ക്കുമോ കൂടുമോ എന്നതിനെക്കുറിച്ച് പ്രവചിക്കാൻ കഴിയില്ലെന്ന് റിസർവ് ബാങ്ക് ഗവർണർ മിഷേൽ ബുള്ളോക്ക് പറഞ്ഞു. ഓസ്ട്രേലിയൻ പൌരത്വ പരീക്ഷ ഇംഗ്ലീഷ് ഇതര ഭാഷകളിലും നടത്തണമെന്ന ശുപാർശയും വന്നിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ ബഹുസ്വര സമൂഹത്തിന്റെ സാഹചര്യങ്ങൾ പരിശോധിച്ച മൾട്ടി കൾച്ചറൽ ഫ്രെയിംവർക്ക് റിവ്യൂവിലാണ് ഇക്കാര്യം നിർദ്ദേശിക്കുന്നത്. കമ്മിറ്റി 29 നിർദ്ദേശങ്ങളാണ് സർക്കാരിന് നൽകിയിരിക്കുന്നത്. ഇതിൽ 10 അടിയന്തരമായി നടപ്പാക്കണമെന്നും ശുപാർശയുണ്ട്. ഇതൊക്കെയാണ് പോയാഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. കൂടുതൽ ഓസ്ട്രേലിയൻ വാർത്തകൾ മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന പേജ് സന്ദർശിക്കുക. ഫേസ്ബുക്കിൽ SBS മലയാളത്തെ ഫോളോ ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയ വാരം അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.